അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 12. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭാംഗങ്ങളായ ചിലരെ ഉപദ്രവിക്കാൻ തുടങ്ങി. യാക്കോബിനെ വെട്ടിക്കൊല്ലാൻ ഹെരോദാ ഉത്തരവിട്ടു. യോഹന്നാന്റെ സഹോദരനായിരുന്നു യാക്കോബ്. യഹൂദർക്ക് അതിഷ്ടമാണെന്ന് ഹെരോദാവ് കണ്ടു. അതിനാൽ പത്രോസിനെയും തടവറയിലാക്കാൻ അയാൾ തീരുമാനിച്ചു. പെസഹാ ദിവസങ്ങളിലായിരുന്നു അത് സംഭവിച്ചത്. ഹെരോദാവ് പത്രോസിനെ പിടികൂടി തടവിലാക്കി. 16 ഭടന്മാർ പത്രോസിന് കാവൽ നിന്നു. പെസഹാ ഉത്സവം കഴിയും വരെ ഹെരോദാവിന് അവനെ കാക്കണമായിരുന്നു. പിന്നീട് പത്രോസിനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഹെരോദാവ് ആലോചിച്ചു. അതിനാൽ പത്രോസിനെ തുറുങ്കിലടച്ചു. എന്നാൽ സഭ പത്രോസിനു വേണ്ടി തുടർച്ചയായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പത്രോസ് രണ്ട് പട്ടാളക്കാർക്കിടയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവനെ രണ്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. തടവറയുടെ കവാടത്തിൽ അധികം ഭടന്മാരും കാവൽ നിന്നു. സമയം രാത്രിയായി. പത്രോസിനെ പിറ്റേന്ന് ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ഹെരോദാവ് ആലോചിച്ചു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവിടെ വന്നു. മുറിയിലാകെ പ്രകാശം പരന്നു. ദൂതൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തി. ദൂതൻ പറഞ്ഞു,
വേഗം എഴുന്നേൽക്കൂ.
പത്രോസിന്റെ കൈകളിൽ നിന്നും ചെങ്ങല ഊരി വീണു. ദൂതൻ പത്രോസിനോട് പറഞ്ഞു,
വസ്ത്രങ്ങളും ചെരുപ്പും ധരിക്കുക.
പത്രോസ് അങ്ങനെ ചെയ്തു.
എന്റെ മേലുടുപ്പ് മാറ്റി എന്നെ പിന്തുടരുക.
ദൂതൻ പുറത്തേക്കിറങ്ങി. പത്രോസ് പിന്തുടർന്നു. ദൂതൻ ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിലായിരുന്നു. പക്ഷേ താനൊരു ദർശനം കാണുകയാണെന്ന് പത്രോസ് കരുതി. പത്രോസും ദൂതനും ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽക്കാരെ കടന്നുപോന്നു. പിന്നീടവർ തങ്ങളെ നഗരത്തിൽ നിന്നും വേർതിരിക്കുന്ന ഇരുമ്പ് വാതിലിനടുത്തെത്തി. വാതിൽ അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്നു. തെരുവ് വരെ നടന്നു. അനന്തരം ദൂതൻ വേഗം അപ്രത്യക്ഷനായി. അപ്പോൾ നടന്നതെന്താണെന്ന് പത്രോസിന് ബോധ്യമായി. അയാൾ കരുതി,
ദൈവം തന്റെ ദൂതനെ എന്റെ അടുത്തേക്ക് അയച്ചതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവൻ എന്നെ ഹെരോദാവിൽ നിന്നും രക്ഷിച്ചു. എനിക്ക് കഷ്ടതകൾ ഉണ്ടാകുമെന്ന് യഹൂദർ കരുതി. എന്നാൽ ദൈവം എന്നെ എല്ലാത്തിൽ നിന്നും രക്ഷിച്ചു.
പത്രോസിനിത് ബോധ്യമായപ്പോൾ അയാൾ മറിയയുടെ വീട്ടിലേക്ക് പോയി. യോഹന്നാന്റെ അമ്മയായിരുന്നു മറിയ. യോഹന്നാൻ മർക്കോസ് എന്നും അറിയപ്പെട്ടിരുന്നു. അവിടെ അനേകം പേർ കൂടിയിരുന്നു. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. പത്രോസ് പുറംവാതിലിൽ മുട്ടി. രോധ എന്നു പേരായ ഒരു പെൺകുട്ടി വിളികേട്ടു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ പെൺകുട്ടി സന്തോഷിച്ചു. വാതിൽ തുറക്കാൻ കൂടി അവൾ മറന്നു. അകത്തെ കോടിച്ചെന്ന് അവൾ അവരോട് പറഞ്ഞു,
വാതിൽക്കൽ നിൽക്കുന്നത് പത്രോസാണ്.
വിശ്വാസികൾ പറഞ്ഞു,
നിനക്ക് ഭ്രാന്താണ്.
എന്നാൽ അവളത് തറപ്പിച്ചു പറഞ്ഞു. അതിനാൽ അവർ പറഞ്ഞു,
ഇത് പത്രോസിന്റെ ദൂതനായിരിക്കും.
എന്നാൽ പത്രോസ് തുടർന്നും മുട്ടി. വാതിൽ തുറന്ന വിശ്വാസികൾ പത്രോസിനെ കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. പത്രോസ് കയ്യാങ്ങ്യം കാണിച്ച് അവരോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. ദൈവം തന്നെ തടവറയിൽ നിന്നും രക്ഷിച്ച വിവരം പത്രോസ് വിശദീകരിച്ചു. അവൻ പറഞ്ഞു,
സംഭവങ്ങൾ യാക്കോബിനോടും മറ്റ് സഹോദരന്മാരോടും പറയുക.
അപ്പോൾ പത്രോസ് മറ്റൊരിടത്തേക്ക് പോയി. പിറ്റേന്ന് ഭടന്മാർ വളരെ അത്ഭുതപ്പെട്ടു. പത്രോസിന് എന്ത് സംഭവിച്ചു എന്നവർ ആകുലപ്പെട്ടു. ഹെരോദാവ് പത്രോസിനെ എല്ലായിടവും തിരഞ്ഞുവെങ്കിലും കണ്ടെത്തിയില്ല. അതിനാൽ പത്രോസിന് കാവലിരുന്നവരെ ഹെരോദാവ് ചോദ്യം ചെയ്യുകയും പിന്നീട് അവരെ കൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഹെരോദാവ് യഹൂദ്യ വിട്ടു. അയാൾ കൈസരിയയിലെത്തി. അല്പനാൾ അവിടെ തങ്ങി. സോര്യർ സീദോൻ ദേശക്കാരോട് ഹെരോദാവിന് കടുത്ത കോപമായി. അവർ ഒരു സംഘമായി ഹെരോദാവിനെ സമീപിച്ചു. രാജാവിന്റെ അടുത്ത സേവകനായ ബ്ലാസ്തോസിനെ തങ്ങളുടെ പക്ഷത്താക്കാൻ അവർക്ക് കഴിഞ്ഞു. ഭക്ഷണ സാധനങ്ങൾക്കായി തങ്ങളുടെ രാജ്യം ഹെരോദാവിന്റെ രാജ്യത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് അവർ അയാളോട് സമാധാനം അഭ്യർത്ഥിച്ചു. അവരെ കാണുന്നതിന് ഹെരോദാവ് ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം ഹെരോദാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. തന്റെ സിംഹാസനത്തിലിരുന്ന് അയാൾ ജനങ്ങളോട് പ്രസംഗിച്ചു. ജനങ്ങൾ ആക്രോശിച്ചു,
ഇതൊരു ദേവന്റെ ശബ്ദമാണ്, മനുഷ്യന്റേതല്ല.
ഈ സ്തുതി അയാൾ സ്വീകരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവിന്റെ ഒരു ദൂതൻ വന്ന് അയാളെ രോഗിയാക്കി. അയാൾ പുഴുവരിച്ചു മരിച്ചു. ദൈവസന്ദേശം പരക്കുകയും അനേകരെ സ്വാധീനിക്കുകയും ചെയ്തു. വിശ്വാസികളുടെ സംഘം വലുതായി വലുതായി വന്നു. എരുശലേമിലെ ജോലി തീർന്നപ്പോൾ ബർണബാസും ഷൗലും അന്ത്യോക്യയിലേക്കു മടങ്ങി. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനും അവരോടൊത്ത് ഉണ്ടായിരുന്നു.